You're with SBS Radio.
നമസ്കാരം ബാലു. സുപ്രീംകോടതിയിൽ നിന്ന്, ഇന്ത്യൻ സുപ്രീംകോടതിയിൽ നിന്ന് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധിയാണ് ഇന്നലെ വന്നിരുന്നത്, ആധാർ സംബന്ധിച്ചുള്ളത്. ആധാർ നിലനിൽക്കും, അല്ലെങ്കിൽ ആധാർ നടപ്പാക്കിയ നടപടി നിലനിൽക്കുമെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. പക്ഷേ പല പ്രധാനപ്പെട്ട മാറ്റങ്ങളും കൊണ്ടുവരണമെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ, ഇത് സർക്കാരിനൊരു വിജയമായി കണക്കാക്കാൻ കഴിയുമോ, ഈ ഒരു വിധിയെ?
ബിജു പറഞ്ഞതുപോലെ തന്നെ ചരിത്രപരമായ വിധിയാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ കേശവാനന്ദ ഭാരതി കേസിന് ശേഷം ഇന്ത്യൻ സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റവും ദൈർഘ്യമേറിയ ഒരു വാദം കേൾക്കലായിരുന്നു ഈ ആധാർ കേസിൽ ഉണ്ടായത്. ഈ കേസിലെ വിധി സർക്കാരിന്റെ വിജയമാണോ പരാജയമാണോ എന്ന ചോദ്യത്തിന് ഭാഗികമായ വിജയം എന്ന് മാത്രമാണ് പറയാൻ വേണ്ടി കഴിയുക. കാരണം ആധാർ ഭരണഘടനാപരമായി സാധുവാണെന്ന് ഭരണഘടനാ ബെഞ്ചിലെ 5 ജഡ്ജിമാരിൽ 4 ജഡ്ജിമാർ വിധിച്ചിരിക്കുന്നു എന്നതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. പക്ഷേ ആധാറുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ 3 വ്യവസ്ഥകൾ ഈ സുപ്രീംകോടതി റദ്ദാക്കിയിരിക്കുകയാണ്. 33(2), അതുപോലെ തന്നെ 47, 57 വകുപ്പുകളാണ് സുപ്രീംകോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഈ റദ്ദാക്കലിനോടുകൂടി ഈ ആധാർ ഈ സ്വകാര്യ സേവനങ്ങൾക്ക്, സ്വകാര്യ കമ്പനികൾക്കും മറ്റും ആധാർ ഉപയോഗിക്കുന്നതിനുള്ള അവകാശം സുപ്രീംകോടതി എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഫലത്തിൽ ഈ ബാങ്ക് അക്കൗണ്ടുകൾ, ഈ അതുപോലെ തന്നെ മൊബൈൽ സേവനങ്ങൾ എന്നിവയ്ക്കൊന്നും ഇനി ആധാർ ആവശ്യമല്ല, അതുമായി ലിങ്ക് ചെയ്യേണ്ട. അതായത് പണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിക്കണമെങ്കിൽ ആധാർ ആവശ്യമായിരുന്നു, അതുപോലെ തന്നെ മൊബൈൽ നമ്പറുകളുമായി നമ്മൾ ആധാർ ബന്ധിപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അത്തരം ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള കാര്യങ്ങളിൽ സുപ്രീംകോടതി ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. കാരണം 57 സെക്ഷൻ സുപ്രീംകോടതി ഈ നിയമത്തിലെ 57 വകുപ്പ് റദ്ദാക്കിയതോടുകൂടി അതിനുള്ള സാഹചര്യം നഷ്ടപ്പെട്ടിരിക്കുന്ന ഇതായിരിക്കുകയാണ്. അതേസമയം നിയമത്തിലെ തന്നെ 7-ാമത്തെ വകുപ്പ്, അത് വളരെ സുപ്രധാനമായ കാര്യമാണ്, 7-ാമത്തെ വകുപ്പ് സുപ്രീംകോടതി ശരിവച്ചിരിക്കുകയാണ്. ഈ 7-ാമത്തെ വകുപ്പിൽ പറഞ്ഞിരിക്കുന്നത് സർക്കാരിന്റെ സേവനങ്ങൾ കരസ്ഥമാക്കണമെങ്കിൽ ആധാർ നിർബന്ധമാകും എന്നാണ്. ഫലത്തിൽ ഈ പെൻഷനുകൾ, അതുപോലെ തന്നെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ സർക്കാരുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഇനി മുതൽ ആധാർ നിർബന്ധമാകും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആധാർ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന വാദം കോടതിയുടെ ഭൂരിപക്ഷ അംഗങ്ങൾ അത് അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ആധാർ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ, അതായത് സുരക്ഷ സംബന്ധിച്ചുള്ള ആശങ്കകളും മറ്റും നീക്കണമെന്ന ഒരു നിലപാടാണ് സുപ്രീംകോടതിയിലെ 4 ജഡ്ജിമാർ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ബെഞ്ചിലെ അംഗമായിരുന്ന ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് ശക്തമായ വിയോജിപ്പാണ് ഈ ഭൂരിപക്ഷ വിധിയോട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആധാർ ഭരണഘടനാപരമായി സാധുവല്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനയുടെ 14, 21 അനുച്ഛേദങ്ങളുടെ ശക്തമായ ലംഘനമാണ് ആധാർ. ആധാറിന് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കഴിയില്ല. പ്രത്യേകിച്ച് ഇത് വിദേശ രാജ്യത്തിന്റെ സോഴ്സ് കോഡിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഇതാണ്. അതിനകത്ത് ഒരു മനുഷ്യന്റെ പ്രൈവസി, സ്വാതന്ത്ര്യം, സ്വയംഭരണം എന്നിവയ്ക്ക് കനത്ത വെല്ലുവിളിയാണ് ആധാർ എന്നാണ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് തന്റെ ഈ ഡിസെൻഡിംഗ് വിധിയിൽ, അതായത് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള വിധിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
അല്ല, അതിൽ സ്വാഭാവികമായിട്ടൊരു സംശയം, ഈ ഡിസെൻഡിംഗ് വിധി, അതായത് വിയോജിപ്പുള്ള ഒരു ഒറ്റ ജഡ്ജിയുടെ ന്യൂനപക്ഷ വിധി, അത് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഏതെങ്കിലും തരത്തിൽ അത് ഈ ഒരു ആധാറിന്റെ നടത്തിപ്പിനെയോ അല്ലെങ്കിൽ ഭാവിയിലോ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ?
നിലവിലെ സാഹചര്യത്തിൽ ഭൂരിപക്ഷ വിധി ആധാറിന് അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ ആധാർ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുവാനാണ് സാധ്യത. പക്ഷേ ഈ ഡിസെൻഡിംഗ് വിധിയിൽ ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് പല വിഷയങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അത് ഭാവിയിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ വലിയ നിയമ പ്രശ്നങ്ങളുമായി ഉയർന്നു വരിക മറ്റേ ആണെങ്കിലാണ് അത് ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആധാറിനെ 2014 പണബില്ലായി അഥവാ മണി ബില്ലായി പാർലമെന്റിൽ അവതരിപ്പിച്ചതിനെ അദ്ദേഹം ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇത്തരമൊരു ബില്ലിനെ, അതായത് വെറും ഒരു സാധാരണ ബില്ലിനെ പണബില്ലായി അവതരിപ്പിക്കുക വഴി രാജ്യസഭയുടെ അധികാരം കവർന്നെടുത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണെന്നും ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് തന്റെ വിധി നയത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
തീർച്ചയായും. എന്തായാലും അതിൽ ഒരു കാര്യം കൂടി പണബില്ലിന്റെ കാര്യം പറയുകയുണ്ടല്ലോ. പണബില്ല് എന്ന് പറയുന്നത് നമ്മുടെ ശ്രോതാക്കൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. പണബില്ല് എന്ന് പറയുമ്പോൾ അത് രാജ്യസഭയുടെ അംഗീകാരമില്ലാതെ ലോക്സഭയിൽ മാത്രം പാസാക്കിയെടുക്കാൻ കഴിയും. സർക്കാരിന് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഇത് പണബില്ല് എന്ന രീതിയിൽ NDA സർക്കാർ അത് കൊണ്ടുവന്നത്, അല്ലേ?
തീർച്ചയായും ബിജു 2009 യു പി എയുടെ രണ്ടാം യു പി എ സർക്കാർ ഇതൊരു ഒരു നോട്ടിഫിക്കേഷനിലൂടെയാണ് ആധാർ നടപ്പിലാക്കാൻ രാജ്യത്തെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. പക്ഷെ അതിന് ഒരു നിയമത്തിന്റെ ലീഗൽ സാങ്ക്ടിറ്റി കൊടുക്കാൻ വേണ്ടി ആയിരുന്നു എൻ ഡി എ സർക്കാർ 2014 ഇത് പാർലമെന്റിൽ ബില്ലായി അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷെ രാജ്യസഭയിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യത്തിന് ഈ ഭൂരിപക്ഷം ഇല്ലായിരുന്നു. കാരണം ബില്ലിലെ പല വ്യവസ്ഥകളോടും അന്ന് രാജ്യസഭയിൽ ഭൂരിപക്ഷമുണ്ടായിരുന്ന കോൺഗ്രസ് ശക്തമായ വിയോജിപ്പാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഈ സാഹചര്യത്തിലാണ് രാജ്യസഭയെ ബൈപാസ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ പണബില്ലായി ലോക്സഭയിൽ അവതരിപ്പിച്ചത്. പക്ഷേ പിന്നീട് കോൺഗ്രസ് നേതാവും രാജ്യസഭാ അംഗവുമായ ജയറാം രമേശ് ഈ സർക്കാരിന്റെ ഈ നടപടിയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ എത്തുകയാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഭരണഘടനാ ബെഞ്ചിൽ ഭൂരിപക്ഷ വിധിയിൽ ജസ്റ്റിസ് എ കെ സിക്രി എഴുതിയ ഭൂരിപക്ഷ വിധിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ പണബില്ലായി അവതരിപ്പിക്കാൻ അനുവദിച്ച സ്പീക്കറുടെ നടപടി അദ്ദേഹം ശരിവെക്കുകയാണ് ഉണ്ടായത്. ഒരു ബില്ല് ഏത് അതിന്റെ സ്വഭാവം എന്താണെന്ന് നിശ്ചയിക്കാനുള്ള അധികാരം പാർലമെന്റിനും സ്പീക്കർക്കുമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലെജിസ്ലേച്ചറിന്റെ ആ അധികാരത്തിലേക്ക് കോടതി കടന്നു കയറുന്നില്ല എന്ന് സിക്രി വ്യക്തമാക്കിയിട്ടിരുന്നു. പക്ഷേ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ആവട്ടെ ഇതിനോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള വിധിയാണ് എഴുതിയിരിക്കുന്നത്.
ബാലുന്ദര ആദ്യം പറഞ്ഞത് ഏതൊക്കെ മേഖലകളിൽ ഈ ആധാർ നിർബന്ധമാണ് അല്ല എന്ന കാര്യത്തിൽ സോഷ്യൽ മീഡിയയിലും മറ്റും ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ തന്നെ ചില ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പല കാര്യങ്ങളും കാണുകയുണ്ട്. ഒന്ന്, ബാങ്ക് അക്കൗണ്ടുകൾക്ക് ആധാർ വേണ്ട, പക്ഷേ ബാങ്ക് അക്കൗണ്ടുകൾക്ക് പാൻ കാർഡ് വേണം, പാൻ കാർഡിന് ആധാർ വേണം. ഇപ്പോൾ സ്വാഭാവികമായും ആധാർ ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ കഴിയുള്ളൂ എന്ന ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആവശ്യം വരികയാണ്. ഇത്തരത്തിലുള്ള അതുപോലെ സബ്സിഡി വേണമെങ്കിൽ എന്തായാലും ആധാർ ഉണ്ടായാലേ പറ്റുള്ളൂ. സ്വാഭാവികമായും എല്ലാ കാര്യങ്ങൾക്കും ആധാർ വേണമെന്നൊരവസ്ഥയിലേക്ക് എത്തുകയും എന്നാൽ ഇൻഡയറക്റ്റായി മാത്രം അങ്ങനെ പറയുകയും ചെയ്യുന്ന ഒരു ആശയക്കുഴപ്പം അത് നിലനിൽക്കുന്നുണ്ടോ?
ബിജു, ഇക്കാര്യത്തിൽ അതായത് വിധിയുടെ പൂർണ്ണ രൂപം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഒരു സം ടോട്ടലായി പറയാൻ വേണ്ടി പറ്റുന്നത് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങൾക്ക് ആധാർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആവശ്യമായി വരുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ 4 പേരുടെ വിധി, അതായത് ഭൂരിപക്ഷ വിധിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ബിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിന് തുടങ്ങാൻ വേണ്ടി ആധാർ വേണ്ട എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് 57-ാം സെക്ഷൻ ഈ ആധാർ ആക്ടിലെ 57-ാം സെക്ഷൻ സുപ്രീം കോടതി റദ്ദാക്കി. പക്ഷേ രണ്ട് കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഒന്ന്, പാൻ കാർഡ് എടുക്കുന്നതിന് ആധാർ നിർബന്ധമാകുന്നു. അതുപോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ആധാർ നിർബന്ധമാകുന്നു. ഫലത്തിൽ ഇന്ത്യയിലെ ഒരു മധ്യവർഗ സമൂഹത്തിന് ആധാർ അനിവാര്യമാകുന്നു എന്നതാണ് ആ വിധിയുടെ ആ ഭാഗം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം ബിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർക്കാർ സേവനങ്ങൾക്കും മറ്റും നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആധാർ നിർബന്ധമാക്കുന്നു എന്നതാണ്. ഫലത്തിൽ ഇനി മുതൽ വാർദ്ധക്യകാല പെൻഷൻ, വിധവ പെൻഷൻ, തൊഴിലില്ലായ്മ വേതനം, അതുപോലെ തന്നെ കുട്ടികൾക്ക് കിട്ടുന്ന ഈ സ്കോളർഷിപ്പുകൾ തുടങ്ങി സർക്കാരുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന് ആധാർ നിർബന്ധമാകുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്നിരുന്നാൽ കൂടിയും കോടതി ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഒന്ന്, ഈ സ്കൂളുകളുടെ അഡ്മിഷനും മറ്റും ആധാർ ആവശ്യമായിരുന്നു, എന്നാൽ അത് സുപ്രീം കോടതി റദ്ദാക്കി. ആധാർ ഇല്ലാത്തതിന്റെ പേരിൽ രാജ്യത്ത് ഒരു വിദ്യാർത്ഥിക്കും വിദ്യാഭ്യാസം നിഷേധിക്കരുതെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഗ്യാസ് സബ്സിഡിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഈ വിധിയിൽ ചില അവ്യക്തതകളുണ്ട്. കാരണം ഈ സ്വകാര്യ ഏജൻസികൾക്ക് ഈ ആധാർ നിർബന്ധമാക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സർക്കാർ സേവനങ്ങൾക്ക് ആധാർ നിർബന്ധമാണ് എന്നാണ് വ്യക്തമാക്കി. ഗ്യാസ് സബ്സിഡി എന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലുള്ള അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടേതാണ്. പക്ഷെ സബ്സിഡി കണ്ടന്റ് അതിനകത്തേക്ക് വരുമ്പോൾ അത് സർക്കാരിന്റെ വിവേചന അധികാരത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളിലും ബാങ്കുകൾക്ക് വേണ്ട, മൊബൈൽ കണക്ഷനുകൾക്ക് വേണ്ട, സ്കൂൾ അഡ്മിഷന് വേണ്ട തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ സബ്സിഡികൾ മറ്റ് കാര്യങ്ങൾ ഈ സർക്കാർ സേവനങ്ങൾ തുടങ്ങിയവയ്ക്ക് ആധാർ നിർബന്ധമാകുകയും ചെയ്തിട്ടുണ്ട്.
അതിൽ ഒരു സംശയം കൂടിയുള്ളത് അവസാനമായുള്ളത്, മൊബൈൽ കണക്ഷനുകൾക്കും മറ്റും ആധാർ വേണ്ട എന്ന് പറയുമ്പോൾ നിലവിൽ നിരവധി മൊബൈൽ ഫോൺ കമ്പനികളും മറ്റും ജനങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ അയക്കുകയും നിർബന്ധിച്ച് ലിങ്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അതെല്ലാം അപ്പോൾ ഇനി എന്ത് ചെയ്യും? അക്കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ?
വിധിയിൽ അക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ മൊബൈൽ കമ്പനികളിൽ ലഭ്യമായിരിക്കുന്ന ആധാർ ഡേറ്റ അവർ നശിപ്പിച്ച് കളയണമെന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് ഈ സ്വകാര്യ ഏജൻസികളും മറ്റും ഇനി ഈ ഡേറ്റ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് സർക്കാരാണ് ഇതിൽ ഒരു നയപരമായ തീരുമാനം കൊണ്ടുവരേണ്ടത്. വലിയ തോതിലുള്ള ഡേറ്റ ടെസ്റ്റും മറ്റും ഡേറ്റ ചോർച്ചയും മറ്റും ഇതിനു മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല പാശ്ചാത്യ രാജ്യങ്ങളും പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലും മറ്റും ഈ സമാനമായ രീതിയിൽ ഈ സർക്കാരിന്റെ കൈകളിലുണ്ടായിരുന്ന ഡേറ്റ പിന്നീട് നശിപ്പിക്കുന്നത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ കമ്പനികളിലും മറ്റുമുള്ള നിലവിലുള്ള ഡേറ്റ അതിനി എന്ത് ചെയ്യുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാർ നിഷ്കർഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ ഏജൻസികൾക്കും മറ്റും ഈ ഡേറ്റ ജനങ്ങൾ പങ്കുവച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇനി സർക്കാർ ഒരു നയപരമായ തീരുമാനം എടുക്കുമെന്നാണ് കരുതപ്പെടേണ്ടത്.
തീർച്ചയായും എന്തായാലും ആധാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വിവാദങ്ങളും അവസാനിക്കില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി വിധി കൊണ്ടും നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെയധികം നന്ദി ബാലു ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്.
Enjoy more stories in your language by visiting sbs.com.au.